147-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യം മുതൽ താഴോട്ട് പ്രകാരം വായിക്കും. സാംസ് 147:3 ഫോളോയിങ്. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ അവൻ കെട്ടുകയും ചെയ്യുന്നു. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, വാസ്തവമായും ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ, പലപ്പോഴും ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും മുമ്പിൽ ദൈവം എന്നെ സഹായിച്ചു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, പലപ്പോഴും ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. ആ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്ക് ആയി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു വിഷയമാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ഞാൻ അവസാന വർഷം പഠിക്കുമ്പോഴേ എനിക്കൊരു തീസിസ് ചെയ്യാനുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ തിരഞ്ഞെടുത്തൊരു ഒരു തീമായിരുന്നു സൂയിസൈഡ് എന്നുള്ളത്. ഞാനിപ്പോൾ അനേക പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചു വന്നപ്പോഴേ അതിന് പ്രധാന കാരണം കേരളത്തിൽ ഒരു മിനിറ്റിൽ ഒരു ആത്മഹത്യ നടക്കുന്നു എന്നാണ് കാണുവാൻ ഇടയായിത്തീർന്നത്. അതിൻ്റെ പ്രധാന കാരണം സാമ്പത്തികമായ തകർച്ചയാണ്. അനേകർ തങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കഴിയാതെ വരുമ്പോഴേ അവരുടെ അവസാനം അവർ ഒരു പിടി കയറിൽ തങ്ങൾ അല്ലെങ്കിൽ ഒരു ഗുളികയിൽ മരുന്നിൽ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്നു. രണ്ടാമതായ ഒരു മുഖ്യ കാരണം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിലെ തകർച്ച, അതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ. ആ വിഷയം നമ്മുടെ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ വരുമ്പോഴേ ഒന്നാമത്തെ വിഷയമായി മാറുന്നു. കുടുംബജീവിതത്തിലെ തകർച്ച അല്ലെങ്കിൽ ആ തകർച്ചയാണ് മനുഷ്യന്റെ ജീവിതം അവസാനിപ്പിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ദൈവവചനം പറയുന്നു, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു, അവരുടെ മുറിവുകളെ അവൻ കെട്ടുകയും ചെയ്യുന്നു. ഹാലലുയ. രണ്ട് കരങ്ങൾ അല്ലെങ്കിൽ ഈ കയ്യിലെ എല്ലൊടിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റർ ഇട്ട് നേരെയാക്കാം, അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് കേടായാൽ ഹാലലുയ നമ്മൾ അതിനെ കണ്ണ് മാറ്റിവെക്കാം. എന്നാൽ ഒരു സയൻസിന് സാധിക്കാത്ത കാര്യമല്ല തകർന്ന ഹൃദയത്തെ അല്ലെങ്കിൽ മാനസികമായ തകർന്ന ഒരു വ്യക്തിയെ നേരെയാക്കുവാൻ ഒരു വ്യക്തിക്കും കഴിയുകയില്ല. എന്നാൽ സർവശക്തനായ ദൈവം വിചാരിച്ചാൽ ഹാലലുയ ഈ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഹാലലുയ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോഴേ ഹാലലുയ മനം തകർന്ന നമ്മുടെ അവസ്ഥ മാറുവാൻ ഇടയായിത്തീരും. ഹാലലുയ. ഇന്ന് പകൽക്കാലം ഞാൻ സാധാരണയായി എൻ്റെ ജീവിത ഈ ചെറിയ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സ്ഥലം നാട്ടിൽ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര എന്ന് പറയുന്ന താലൂക്കിലെ കരിയപ്ര അല്ലെങ്കിൽ ചുവളു എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചു വളരുവാൻ ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഞാൻ പലപ്പോഴും അത് വിലയേറിയ ഒരു ഭാഗ്യമായി അല്ലെങ്കിൽ പ്രിവിലേജായും കാണാറുണ്ട്. എനിക്ക് മാതാവ് പിതാവ് 4 സഹോദരങ്ങൾ ഉണ്ട്. എന്നാൽ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ ജനനത്തോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിലെ സ്ഥിതി ആകെ മാറുവാൻ ഇടയായിത്തീരും. കാരണം ആ സമയത്ത് ആ ദേശത്ത് അല്ലെങ്കിൽ നാട്ടിലെ ഒരു മാരകമായ രോഗം കടന്നു വന്നു. അതുപോലെ അത് ആ സമയത്ത് എൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ ആ ലോക രാജ്യത്ത് ആ സ്ഥലത്ത് അനേകർ പേര് ലോകത്ത് മാറ്റപ്പെട്ടു പോയി. ആ സമയത്ത് തന്നെ ഞങ്ങളുടെ വീട്ടിൽ 4 മരണങ്ങൾ, എൻ്റെ പിതാവിൻ്റെ 4 ജ്യേഷ്ഠന്മാർ ആ മരണം വഴിയെ കടന്നുപോയി. എന്നാൽ എൻ്റെ പിതാവിന് വേണ്ടി ഇക്കോ ശവപ്പെട്ടി അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ വലിയവനായ ദൈവം പിതാവിനെ രക്ഷിച്ചു. അങ്ങനെ ആ അതിൻ്റെ ചില ഒത്തിരി സാധാരണ ബുദ്ധിമുട്ട് കടന്നു വന്നു. അങ്ങനെ ആ വസ്തുവകകൾ ഉണ്ടായിരുന്നതെല്ലാം വിൽക്കുവാനിടയായി തീർന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ വളരെ താഴ്ന്ന നിലയിലേക്ക് കടന്നു വരികയായി തീർന്നു. ആ സമയങ്ങളാണ് ഞങ്ങൾ ജനിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 4 ആൺമക്കളായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും തമ്മിൽ 4-5 വയസ്സ് വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെയും ഈ പഠനം വളരെ ലഘുവായ കാലങ്ങൾ ആണെങ്കിൽ തന്നെയും ഞങ്ങൾക്കത് ഭാരമായി തോന്നി. കാരണം സ്കൂളിൽ പോകണം, പുസ്തകങ്ങൾ മറ്റും വാങ്ങിക്കുള്ള ചിലവ്, മറ്റേതെല്ലാം കാര്യം. ഇങ്ങനെ പഠനം തുടർന്നു പോയെങ്കിൽ തന്നെയും സ്കൂളിൽ ചെല്ലുമ്പോൾ അധ്യാപകർ പുതുവർഷം ചെല്ലുമ്പോൾ എല്ലാവരും പുതിയ ഉടുപ്പും ഇതെല്ലാം ആയിട്ടുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും കാണുകയില്ല. എന്നാൽ സാറുമാർ ചോദിക്കും, ഓരോരുത്തരും ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികൾ ആദ്യം ചോദിക്കും, നിനക്കെന്താകണം? ഉടനെ അവൻ പറയും, എനിക്ക് ഡോക്ടറാകണം, അല്ലെങ്കിൽ അടുത്ത എനിക്ക് പഠിച്ച് എഞ്ചിനീയറാകണം. അങ്ങനെ ഓരോരുത്തരും തൻ്റെ ആഗ്രഹങ്ങൾ പറയുമ്പോഴും എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഒരു ആഗ്രഹമില്ല, അല്ലെങ്കിൽ എനിക്കൊരു ലക്ഷ്യമില്ല, ഭാവിയിൽ ഞാൻ എന്തായി തീരണമെന്നുള്ള ആ ഒരവസ്ഥയിലായിരിക്കുമ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയായിരുന്നു എൻ്റെ. കാരണം പഠിക്കുക, വീട്ടിൽ പോയാൽ ഞങ്ങൾ പഠിക്കത്തില്ല, വേറെ മറ്റ് വീട്ടിലെ പണിയും ഇങ്ങനെ ചെയ്ത് കടന്നു പോകും. എന്നാൽ സ്കൂളിൽ വെച്ച് കേൾക്കുന്ന കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഹൈസ്കൂൾ വരെ കടന്നുപോയി. എന്നാലും ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്. മുക്കില്ല രാജ്യത്ത് സാറുമാർ പറയും മുറിമുക്കൻ രാജാവെന്ന് പറയുന്നോണം. ക്ലാസ് ഫസ്റ്റാണ്. എൻ്റെ ജ്യേഷ്ഠൻ ബ്രദർ നല്ല ജോബിന് പഠിക്കും. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ വളരെ മോശമാണ്. അതുപോലെ എന്നെ മൂത്ത ജ്യേഷ്ഠൻ്റെ ബ്രദറായിട്ടാണ് സാറന്മാർ വിളിക്കുന്നത്. കാരണം പഠിക്കാത്ത ചെറുക്കൻ എൻ്റെ അനിയൻ എന്ന രീതിയിൽ എന്നെ വിളിക്കും. എൻ്റെ ജ്യേഷ്ഠൻ സ്കൂളിൽ ഫസ്റ്റ് ക്ലാസ് സ്കൂളിലെ ഫസ്റ്റ് ആയിരുന്നു. എന്നാൽ ഞാൻ എനിക്കങ്ങോട്ട് ഏത് രീതിയിൽ പഠിക്കണം, ഏത് രീതിയിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് എനിക്കറിയില്ല. കാരണം പഠിച്ചുകൊണ്ട് പ്രയോജനമില്ല, ആ രീതിയിൽ ഞാൻ തള്ളി നീക്കും. എന്നാൽ ഒരു വിഷയത്തിന് പോലും ഒരു ക്ലാസ്സിലും പോലും തോൽക്കാതെ ജീവിതം മുന്നോട്ട് പഠിക്കുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയുന്ന സബ്ജക്ട് അല്ലെങ്കിൽ ജയിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് നോക്കുന്നത് ടെൻത്തിലാണ്, പത്താം ക്ലാസ്സിലാണ്, വാദ്യാർ ക്ലാസ്. ആ സമയത്ത് പരീക്ഷയൊക്കെ എഴുതി എല്ലാവർക്കും പ്രയാസം പോലെ എനിക്കും പ്രയാസമായിരുന്നു. എന്നാൽ ഞാൻ പോയി എഴുതി റിസൾട്ടിൻ്റെ സമയങ്ങളെ കടന്നു വന്നു. ആ സമയത്ത് വളരെയധികം പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ഈ ഓർത്തഡോക്സ് സമുദായത്തിലായിരുന്നുകൊണ്ട് 147 സങ്കീർത്തനം വാക്യമുണ്ട്. അതിൻ്റെ 15 വാക്യത്തിൽ 145, യഹോവയെ സത്യമായിട്ട് വിളിച്ചപേക്ഷിക്കുന്ന എവർക്കും യഹോവ സമീപസ്ഥ തന്നെ. അന്നെനിക്കറിയില്ല എങ്ങനെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം, സത്യമായിട്ട് വിളിച്ചപേക്ഷിക്കണം. എന്നാൽ ഞങ്ങളുടെ പ്രദേശത്ത് വളരെ വളരെ ഒരു ഓർത്തഡോക്സ് പള്ളിയുണ്ട്, കുണ്ട്ര വല്യപൂപ്പ് എന്നാണ് പറയപ്പെടുന്നത്. അടുത്തുള്ളവർക്ക് അറിയാതിരിക്കാം. അവരെ നേർച്ച നേർന്നാൽ ജയിക്കും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ കടന്നു വന്നു. അന്ന് ഞാൻ അന്നത്തെ 1 രൂപ പള്ളിയിൽ ഇടാമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ റിസൾട്ട് വരുന്ന സമയമായി. പെട്ടെന്ന് എൻ്റെ ജ്യേഷ്ഠൻ ഞാനിവിടെ റിസൾട്ട് നോക്കാൻ പോയി. എന്നാൽ അതുവരെ റിസൾട്ട് വരുന്നത് ഒരുമിച്ച് എല്ലാവരുടെയും പേര് വരുമായിരുന്നു. കാരണം ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് ഒരുമിച്ച് വരുമായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ മേളിൽ ഒരു ആസ്റ്റ് സ്റ്റാറിൻ്റെ ചിഹ്നം കാണും. എന്നാൽ ആ വർഷം വന്നത് പ്രത്യേകം പ്രത്യേകം ചിഹ്നമായിട്ടാണ്. അല്ലെ, ഫസ്റ്റ് ക്ലാസ് വേറെ, ഡിസ്റ്റിങ്ഷൻ വേറെ, സെക്കൻഡ് ക്ലാസ് വേറെ, തേർഡ് ക്ലാസ് വേറെ. എന്നെ ജ്യേഷ്ഠം പോയി, ഞാനിവിടെ പോയി ആദ്യം നോക്കിയത് തേർഡ് ക്ലാസ്സിലാണ്. നോക്കിയപ്പോൾ ജ്യേഷ്ഠം പറഞ്ഞു, ഡാനി ഈ നമ്പറില്ല, നീ മെല്ലെ വലിഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ നേരെ വയലിൽ ചാടി, ട്യൂട്ടോറിയുടെ വയലിൽ ചാടി നേരെ വീട്ടിൽ റോഡിൽ കയറി. റോഡിൽ കയറിയ ഉടനെ ഞങ്ങൾ ട്യൂട്ടോറിയൽ പോയി. ഞാൻ ട്യൂട്ടോറിയൽ പോയിട്ടില്ല. എന്നാലും അവിടുത്തെ സാറ് പറഞ്ഞു, ഡാനി നിക്ക് നിനക്ക് സെക്കൻഡ് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് നിന്റെ ഫോട്ടോ തരണം, അതുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് ഇടാനാണ്. ഉടനെ എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഉടനെ ഞാൻ പറഞ്ഞു, ഫോട്ടോ തരാം ഞാൻ, നിങ്ങൾ വെക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെ നോട്ടീസിൽ പേരടിക്കുവാൻ, ഫോട്ടോ വെച്ച് പേരടിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ കടമ്പ കടന്നു കിടുവാൻ ദൈവം സഹായിച്ചു. വളരെ അപ്രതീക്ഷിതമായുള്ള വിജയമായിരുന്നു. എന്നാൽ ദൈവം വിജയം നൽകി. തുടർന്ന് എന്ത് പഠിക്കണമെന്ന് എനിക്കറിയില്ല. സാധാരണ എൻ്റെ മൂത്ത എൻ്റെ തൊട്ട ജ്യേഷ്ഠൻ സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു. പുള്ളി ഈ മാക്രിയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടപ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നി. അതുകൊണ്ട് അത് വേണ്ട, കാരണം അത് പഠിക്കാൻ ഒത്തിരി ഉണ്ട്. പിന്നെ അടുത്ത എളുപ്പമുള്ള തേർഡ് ഗ്രൂപ്പാണ് നാട്ടിൽ, ആർട്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മാത്സ് വളരെ വില കഷ്ടിച്ചാണ് ജയിച്ചത്, അതുകൊണ്ട് അതും പറ്റത്തില്ല. പിന്നെ കൊമേഴ്സ്, അങ്ങനെ ഒരു ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ് എടുത്തു. ദൈവം സഹായിച്ച് അതും പാസ്സായി തീരുവാനിടയായി തീർന്നു. അടുത്ത അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ബി കോമിന് അപ്ലൈ ചെയ്തു, അതും കിട്ടാൻ. എന്നാൽ ഈ ഡിഗ്രി സമയത്താണ് യഥാർത്ഥമായി പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നുള്ള ഒരു ചെറിയ സംഭവം എൻ്റെ ജീവിതത്തിൽ ഇടയായത്. അതും സാമ്പത്തികമായ വിഷയം തന്നെയാണ്. ഈ സമയത്ത് തന്നെ എൻ്റെ ജ്യേഷ്ഠന്മാരെ പഞ്ചാബിൽ കടന്നു പോകാൻ, അവിടെ അവരെ ജോലിയിൽ പ്രവേശിക്കാനും, കുടുംബ സാമ്പത്തികമായി നിലയിൽ വന്നെങ്കിൽ തന്നെയും എനിക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കണമെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കടന്നു വന്നു. അതുകൊണ്ട് വീട്ടിൽ പൈസ ചോദിക്കാനോ മറ്റുള്ളവരുടെ നിന്ന് പൈസ ചോദിക്കാനോ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോഴും ആരോടും ചോദിക്കാറില്ല. അതുകൊണ്ട് ഡിഗ്രി സെക്കൻഡ് ഫസ്റ്റ് ഇയർ ആയപ്പോൾ, സെക്കൻഡ് ഇയർ ആയപ്പോൾ നാട്ടിൽ ഇങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്, ഫീസ് കൺസെഷൻ കിട്ടും, ഈ വരുമാനം സർട്ടിഫിക്കറ്റ് വരുമാനം കാണിച്ചാൽ മതി. അങ്ങനെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ എനിക്ക് കൺസെഷൻ കിട്ടി. എന്നാൽ തേർഡ് ഇയർ ആയപ്പോഴത്തേക്ക് ഇവർ എന്നെ പരീക്ഷയുടെ തലേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, ഡാനിയൽ ഈ 3 വർഷത്തെ ഫീസ് സൂപ്പർ ഫൈൻ ഉൾപ്പെടെ ഏകദേശം 3000+ രൂപ ഒറ്റ ദിവസം കൊണ്ട് അടയ്ക്കണമെന്ന് എൻ്റെ വിളിച്ച് പറഞ്ഞു. കാരണം തൻ്റെ എൻ്റെ ഈ കൺസെഷൻ സാങ്ഷൻ ആയില്ല, വരുമാന സർട്ടിഫിക്കറ്റിൽ ഏതോ കുഴപ്പമുണ്ടെന്ന്. ആ സമയം നിന്ന നിരപ്പിൽ നിന്ന് തന്നെ ഞാൻ ഉരുവാനിടയായി തീർന്നു. കാരണം പിറ്റേന്ന് എക്സാമാണ്, എനിക്ക് എങ്ങനെ ഈ പൈസ കളക്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇത് ഏത് രീതിയിൽ എങ്ങനെ പോകണമെന്ന്, നല്ല ആദ്യമായിട്ട് ലോട്ടറി അടിക്കുന്ന ആ അനുഭവമായി പോയി എൻ്റെ ജീവിതത്തിൽ. ഞാൻ അവിടെ നിന്ന് ഒത്തിരി കരഞ്ഞു, അല്ലാതെ വേറൊരു രക്ഷയുമില്ല. ഉടനെ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ പിടിച്ച്, കാരണം അവർ പറയുന്നത് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തില്ലെന്നതാണ്. എന്നാൽ മറ്റുള്ള എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഒരുമിച്ചാണ് ഞാൻ പോയി ആപ്ലിക്കേഷൻ കൊടുത്തത്. എന്നാൽ അവർ അയച്ചില്ല, അവർ മാറ്റി വെച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് ഞാൻ എൻ്റെ ഞങ്ങളുടെ തൊട്ടടുത്ത് എൻ്റെ മാവിയുടെ മകൻ പാസ്റ്റർ മരുമകൻ പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ കടന്നുപോയി. ആ ഒരു ദിവസം ചൊവ്വാഴ്ച രാത്രി സമയം ഞങ്ങൾ രണ്ടുപേരും അവിടെ ഒരു പായിട്ട് മുഴങ്കാൽ മടക്കി ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചു. ആ രാത്രി സമയം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയില്ല. കാരണം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, അധികാരികളുടെ മനസ്സുകളെ തുറക്കുവാൻ കഴിയുന്ന ദൈവം. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടു. ആ ഞങ്ങൾ പ്രാർത്ഥിച്ച ആ വീട് ഇന്നൊരു ദൈവിക ഒരു ആരാധനാലയമാണ്. ഏകദേശം 20 പേർ അവിടെ ഇന്ന് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നുണ്ട്. അന്ന് തിരിച്ച് ഞാൻ കോളേജിൽ പോയപ്പോഴേ ഞാൻ പ്രിൻസിപ്പൾ അച്ഛനെ കയറി കണ്ടു. അച്ഛൻ പറഞ്ഞു, ഇത് ഏത് രീതിയിൽ ഡാനിയലിന് സാങ്ഷനായി കിട്ടുമെന്ന് ഞാൻ അച്ഛൻ്റെക്ക് ചോദിച്ചു. അതിനുശേഷം ഞാൻ കൊല്ലത്തെ കളക്ടറേറ്റിലാണ്, അവിടുത്തെ അന്നത്തെ കളക്ടർ ലിഡ ജാക്കബ് എന്ന് പറയുന്ന സ്ത്രീയായിരുന്നു. ഞാൻ അവരെ പോയി കണ്ടപ്പോഴേ അവർ പറഞ്ഞു, കോളേജിലെ മിസ് ഹാൻഡിലിംഗ് അല്ലെങ്കിൽ അവരുടെ കൈമോശം മൂലമാണ് ഇത് വന്നതെന്ന് നിങ്ങൾ എഴുതി വാങ്ങിച്ചോട് തന്നാലേ ഞാനിത് സാങ്ഷനാക്കി തരാമെന്ന് പറഞ്ഞു. എന്നാൽ ഇത് ഈ ചെയ്ത ഉദ്യോഗസ്ഥൻ ചെയ്ത് തരത്തില്ല, കാരണം അവൻ്റെ ജോലി പോകുന്ന പരിപാടിയാണ്. ഞാൻ വീണ്ടും ചെന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ അദ്ദേഹത്തെ വിളിപ്പിച്ചു, പറഞ്ഞു നിന്റെ തൻ്റെ കുറ്റമൗണ്ട് ആണെന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ താൻ അത് എഴുതി തന്നു. ഞാൻ കൊണ്ടുപോയത് കൊല്ലത്ത് കൊടുത്തു. അതെങ്ങനെ സാങ്ഷൻ എഴുതാം? പിറ്റേന്ന് എനിക്ക് ഒറ്റ ദിവസം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. നോക്കണം, എത്ര ദിവസം ഞാൻ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടാരക്കര കൊല്ലം 3 വട്ടം പോയി. ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം നടക്കുവാനിടയായി തീർന്നു. ദൈവം പ്രാർത്ഥന കേട്ട് എൻ്റെ ആ വിഷമത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ചെറിയ അനേക കാര്യങ്ങൾ പറയാൻ ഉണ്ട്. ആ അനുഭവം വെച്ചാണ് ഞാൻ ഇന്ന് പകൽക്കാലം ഈ വാക്യം വായിച്ചത്. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവിടെ മുറിവുകളെ അവൻ കെട്ടുകയും ചെയ്യുന്നു. നമ്മൾ ഈ വേദപുസ്തകം വായിക്കുകയാണെങ്കിൽ, ചിന്തി പഠിക്കുകയാണെങ്കിൽ അനേക ദൈവദാസന്മാരെ ദൈവദാസിമാരെ കുറിച്ച് കാണുവാൻ സാധിക്കും. അവിടെ പ്രാർത്ഥന, അവിടെ കണ്ണുനീരുള്ള പ്രാർത്ഥന, അവിടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയതായി അനേക ഉദാഹരണങ്ങൾ എനിക്ക് പകൽക്കാലം പറയുവാൻ കഴിയും. എന്നാൽ എൻ്റെ സമയം ഇവിടെ അവസാനം 10 മിനിറ്റ് കൂടെ ഉള്ള ഹാലിയ ആ സമയം കൊണ്ട് ഓടിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. മനസ്സ് തകർന്ന അനേക ജീവിതങ്ങളെ ഹാലലിയ ദൈവം സഹായിച്ചു. ദൈവം അവിടെ പ്രാർത്ഥന കേട്ടു. ഹാലലിയ. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നമ്മൾ നേരത്തെ പാടിയല്ലോ, നമ്മൾ ഈ ലോകത്തിലെ ജീവിതം 4 വിരള് മാത്രമേ ഉള്ളൂ. ഹാലലിയ. ഈ 4 വിരള് നോക്കി നമ്മുടെ ശിശുകാലമായി, നമ്മുടെ ഹാലിലെ യൗവനമായി, കൗമാരമായി, നമ്മുടെ യൗവനമായി, നമ്മുടെ വാർദ്ധക്യമായി. ഏറ്റവും വലുത് നമ്മുടെ കൗമാരപ്രായമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ രീതിയിൽ ഉപയോഗിച്ചാൽ, ഹാലലിയ, ഞാൻ പലപ്പോഴും സഭയിൽ ആദ്യം ചെന്നാൽ നമ്മുടെ നോക്കുന്ന കുഞ്ഞുങ്ങളാണ്. കാരണം പണ്ട് ഞങ്ങൾ ചർച്ചിലൊക്കെ ചെന്നാൽ കുഞ്ഞുങ്ങൾ അവർ ചുവയ്ക്ക് പിടിച്ച് പുറമോട്ട് വരും, അവിടെ കയറാൻ സമ്മതിക്കത്തില്ല. കുഞ്ഞുങ്ങളെ ആർക്കും വേണ്ട. എന്നാൽ പ്രായമായതിനു ശേഷമാണ് എനിക്ക് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക. ഞാൻ പെട്ടെന്ന് ആരോട് അടുക്കത്തില്ല. എന്നാൽ മെല്ലെ അടുത്ത് കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞുങ്ങളെ ഒരിക്കലും കൈവിടിക്കില്ല. കാരണം അവരാണ് നാളത്തെ നമ്മുടെ തലമുറ എന്ന് പറയുന്നത്. നാളത്തെ സമ്പത്ത് അവരാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും എവിടെ ചെന്നാലും കുഞ്ഞുങ്ങളെയാണ് ആദ്യമായിട്ട് വഴക്ക് പറയുന്നത്. കാരണം അവർ നേരെ ഇരുന്നില്ല, എങ്കിലൊക്കെ പിടിച്ച് നേരെയൊക്കെ ഇരുത്തി. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് ഒരിക്കലും സ്തുതിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അത്രത്തോളം ഉപകാരം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ കണ്ണിൽ ഒരു കരട് വീണായിരുന്നെങ്കിൽ നമുക്ക് ഒരു നിമിഷം ഇവിടെ ഇരിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. പറയാൻ പറ്റുമോ? ഇല്ല. ഈ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ്റെ വില അറിയാമോ? ആ ഹോസ്പിറ്റലിൽ പോകണം. ഹല്ലേലൂയ. ആ ഓക്സിജൻ അനുസരിച്ച് നമ്മൾ ദൈവത്തിന് വില കൊടുക്കുന്നില്ല. ദൈവത്തിന് വില നമ്മൾ ഒരിക്കലും കൊടുക്കുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ, നമ്മൾ ദൈവത്തെ കളിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. വചനത്തിൽ ഇപ്രകാരം പറയുന്നു, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും തന്നെ ദൈവത്തെ സ്തുതിക്കുന്നില്ല. ഇത് ബോങ്കയുടെ കൺവെൻഷൻ ഒന്നല്ല, മരിച്ചവരാരും വന്നിട്ടില്ല ഇവിടെ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്വല്പനേരം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവവചനം, ഹല്ലേലൂയ, നമ്മെ സ്പർശിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴേ, ഹല്ലേലൂയ, ആ തകർന്ന അവസ്ഥകളെ, നമ്മുടെ ദുഃഖത്തിന്റെ അവസ്ഥകൾ ഹല്ലേലൂയ വാസ്തവമായും മാറുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവം വാസ്തവം നമ്മെ തുടരണം. ഹല്ലേലൂയ. ആ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ഹല്ലേലൂയ പറയുവാൻ, സ്തുതിക്കുവാൻ നാം ഒരിക്കലും ലജ്ജിക്കരുത്. ഹല്ലേലൂയ. ഒരിക്കലും ലജ്ജിക്കരുത്. കാരണം ദൈവം എന്നെ ജീവിപ്പിക്കുന്നു, എന്നെ ദൈവം ഇന്നും എന്നെ ജീവിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മധ്യേ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അനേകർക്ക് ലഭിക്കാത്ത സാഹചര്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, അനേകർ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഹല്ലേലൂയ വലയുമ്പോൾ, അനേകർക്ക് കയറി കിടക്കുവാൻ പാർപ്പിടമില്ലാതെ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, മനോഹരമായ പാർപ്പിടം തന്നെ, മനോഹരമായ ജോലി തന്നെ, ഹല്ലേലൂയ, വസ്ത്രങ്ങൾ തന്നെ, ഹല്ലേലൂയ. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വസ്ത്രം ഹല്ലേലൂയ ഞാൻ കഴുകി ഒരാഴ്ച മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഞാൻ രാവിലെ ചിന്തിക്കും, സ്കൂളിൽ പോകുമ്പോൾ ചിന്തിക്കും ഏതിടണമെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ തന്റെ നമ്മുടെ കരങ്ങളെ പിടിച്ചുകൊണ്ട്, ഹല്ലേലൂയ, അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യം നമുക്ക് നമ്മെ നടത്തുന്ന ദൈവത്തെ വിധങ്ങളെ ഓർത്ത് പലപ്പോഴും ഞാൻ കരയാറുണ്ട്. ഹാലലുയ്യ ഹാലലുയ്യ. ഈ പ്ലെയിനിന് ആദ്യമായി കാലു വെച്ചപ്പോഴ് എന്റെ കണ്ണിൽ നിറഞ്ഞു. ഹാലലുയ്യ. ഒരിക്കലും ചിന്തിക്കാത്ത, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, കേരളത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാം, എന്നാലേ ഹാലലുയ്യ അതിലുപരിയായി ഹാല ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഹാല നമുക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. ഹാല നമ്മൾ പാടുമ്പോൾ നന്ദിയാൽ എന്റെ ഉള്ളം തിങ്ങുന്നോ വിങ്ങുന്നോ പൊങ്ങുന്നോ എന്ത് വേണമെങ്കിലും പറയാം, എന്നാൽ ഹാൽ വാസ്തവമായി നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ? ജീവിതം നമ്മുടെ ചിന്തയിൽ നമ്മുടെ പ്രവർത്തനത്തിൽ അതുണ്ടോ? എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായി തീരുകയുള്ളൂ. ഹാലലുയ്യ. മനസ്സു തകർന്നവരെ ദൈവൻ രക്ഷിക്കും. ഹാലലുയ്യ. പലപ്പോഴും ഞാൻ ചർച്ചിൽ പറയാ, ഞാൻ ആദ്യമായി പോകുന്ന ചർച്ചയിൽ പറയാം, കാരണം നമ്മൾ ആരാധനയ്ക്ക് വന്നിട്ട് കടന്നു പോകുമ്പോഴ് ഈ റോയും ഈ റോയും തമ്മിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഈ റോയിലെ ഒരു വ്യക്തി സാമ്പിളും ഈ റോയിലെ ഒരു വ്യക്തി സാമ്പിളുമായിട്ട് എടുത്താലേ പറയും. ഞാൻ ചോദിക്കും ആരാധനയും കൊണ്ടുണ്ട്? ചിലപ്പോൾ ഒരു വ്യക്തി പറയും ഇന്ന് വലിയ ആരാധനയായിരുന്നു, ഞാൻ ഒത്തിരി നേരം ആരാധിച്ചു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, എന്റെ ദേഹം കോരിത്തെറിച്ചു, ഹാലലു എനിക്ക് നിൽക്കാൻ വയ്യായിരുന്നു. എന്നാൽ അതേ ആരാധന ആലയത്തിൽ നിന്ന് ഇറങ്ങി വന്ന മറ്റു വ്യക്തിയോട് ചോദിക്കുമ്പോൾ ഓ ഇന്ന് അത്ര കൊണ്ട് ആരാധിക്കാൻ പറ്റിയില്ല, അപ്പൊ പാസ്റ്റർ ഒരു വളിച്ച പാട്ട് പാടി, അതുകൊണ്ട് ട്യൂണും ഇല്ലായിരുന്നു, ഒന്നും പറ്റിയില്ല, വരണ്ടായിരുന്നു. ഇവര് ഇരുപേരും ഒരു ചർച്ചിലാണ് വന്നത്, പാസ്റ്റ് പാടി ഒരേ പാട്ടാണ് രണ്ടുപേർക്കും വേണ്ടി, ഹാലലുയ്യ ഒരേ സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിച്ചു. ഹാലലുയ്യ. ഇവ ഈ രണ്ട് വ്യക്തികളും കേട്ടത് ഒരേ സാക്ഷ്യമായിരുന്നു, എന്നാൽ എന്തുകൊണ്ട് ഇവരുടെ അനുഭവം വ്യത്യസ്തമായി? ഹാലലുയ്യ. അവരുടെ സമ്പൂർണ്ണമായുള്ള സമർപ്പണം, ഹാലലുയ്യ, വ്യക്തിപരമായ സമർപ്പണം ഇല്ലെങ്കിൽ ഹാലലുയ്യ ഒരിക്കലും നമ്മുടെ ആരാധന ശരിയാകുകയില്ല. നമ്മൾ ബൈബിൾ ചിന്തിക്കുമ്പോൾ ഹാലലുയ്യ ആദ്യമായി ആരാധനയ്ക്ക് പോയ രണ്ട് വ്യക്തികളെ കാണുവാൻ സാധിക്കുന്നു. എന്റെ സബ്ജക്ട് മാറിപ്പോവുകയാണ്, കായിനും ഹാബേലും. രണ്ടുപേരും ആരാധനയ്ക്ക് കടന്നുപോയി, എന്നാൽ അവർ മടങ്ങി വന്നപ്പോഴേ ഹാലലുയ്യ അനുഗ്രഹത്തിന് പകരം ഒരു വ്യക്തി ശാപം സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു, ആ ശാപം മറ്റൊരുത്തിന് കൊലപാതകത്തിലേക്ക് കടന്നു പോകാൻ ഇടയായി തീർന്നു. ഹാലലുയ്യ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആരാധന ശരിയായില്ലെങ്കിൽ ഹാലലുയ്യ പലപ്പോഴും ജീവിതത്തെ അനർത്ഥങ്ങൾ വരുവാൻ ഇടയായി തീരും. ഹാലലുയ്യ. ഞാൻ പേടിപ്പിക്കുന്നു നിങ്ങൾ വിചാരിക്കരുത്. ഹാലലുയ്യ. പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഹാലലുയ്യ. അനേക സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാലേ ഹാലലുയ്യ നമ്മുടെ തന്നെ സമർപ്പണം ശരിയാണെങ്കിൽ മാത്രമേ നമ്മുടെ ആരാധന ശരിയാവാൻ ഇടയാകുകയുള്ളൂ. ഹാലലുയ്യ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരുവാൻ ഇടയാ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹാലലുയ്യ. ദൈവത്തിന്റെ ഹന്മയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ലേ? ഒരു രാജാവ് പാടിയെന്ന് പറയപ്പെടുന്ന ആ വാക്യം ഹാല് പലപ്പോഴും ഉദ്ധരിക്കാറുണ്ട്. ഹാല് തകർന്നിരിക്കുന്ന മനസ്സിനെ നിരസിക്കാത്ത ദൈവം. ഹാലലുയ്യ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന വീഴ്ചകൾ താഴ്ചകൾ ഹാലിയ ഒന്നും ഓർക്കാതെ തന്നെ നമുക്ക് വേണ്ടി വലിവ ചെയ്യുന്ന ഹാല് ഒരു ദൈവമാണ്. ഒരു ദൈവദാസൻ പ്രകാരം പറയുകയുണ്ടായി, ദൈവത്തിന് വേണ്ടി ദൈവത്തിന് വലിയത് പ്രതീക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുക. ഹാലലുയ്യ. പലപ്പോഴും നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രതീക്ഷിക്കാറുണ്ട്, ഹാലലുയ്യ, എന്നാൽ ചെയ്യുവാൻ മറന്നുപോകാറുണ്ട്. ഹാലി, എന്നാലേ ഹാലലുയ്യ നമ്മുടെ അവസ്ഥകളിൽ നിന്ന് മാറ്റി നമ്മെ ഒരു പുതിയ അവസ്ഥയിലേക്ക് മാറ്റുന്ന ഒരു ദൈവം. ഹാലലുയ്യ. നമ്മുടെ ഈ ഇന്നത്തെ അവസ്ഥകളിൽ നിന്ന് മാറ്റി പുതിയൊരു അനുഭവം തരുന്ന ഒരു വലിയ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹാലലുയ്യ. മറ്റുള്ള ദൈവങ്ങളെക്കാൾ ഉപരിയായി നമ്മൾ ചിന്തിക്കുമ്പോഴേ 30-30 ദൈവങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അതിലുപരിയായി എന്റെ ദൈവത്തിന് എന്ത് പ്രത്യേകത? അവൻ നമ്മെ കരങ്ങളിൽ വഹിക്കുന്ന ദൈവമാണ്. തന്റെ ഉള്ളം കരങ്ങളിൽ നമ്മെ വഹിക്കുന്നു. ഹാലലുയ്യ. ഈ ലോകത്തെ സൃഷ്ടിച്ച, പർവ്വതങ്ങളെ നിർമ്മിച്ച, കാറ്റിനെ സൃഷ്ടിച്ച, ഹാലലുയ്യ, പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഹാലലുയ്യ ഉന്നതികളുമേ നടകൊള്ളുന്ന സൈന്യങ്ങളുടെ യഹോവയാണ് നമ്മുടെ ദൈവം. ഹാല, ആ ദൈവത്തെ ആശ്രയിച്ചാൽ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ഹാലലുയ്യ. നമ്മുടെ ഓരോരുത്തരുടെ അനുഭവം അത് തന്നെയാണ്. ഹാലലുയ്യ. തകർന്ന അവസ്ഥകളെ മാറ്റുന്ന വലിവനായ ദൈവം. ഹാലലുയ്യ. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹാലലുയ്യ. 2 മിനിറ്റ് കൂടെ ഉള്ളൂ, പെട്ടെന്ന് പറഞ്ഞു പോവാം. ഹാലലുയ്യ. യാക്കോബിന്റെ കാര്യമാണ്. ഹാല്, തന്റെ ഒരു കയ്യിൽ അനുഗ്രഹമാണ്, മറ്റേ കയ്യിൽ മരണഭയം, ഓടുകയാണ്. അനുഗ്രഹമുണ്ട്, എന്നാൽ എന്താണ്? തന്റെ മറ്റേ കയ്യിൽ അനുഗ്രഹത്തിനേക്കാൾ ഉപരിയായി മരണഭയം. ഹാലലുയ്യ. പലപ്പോഴും നമുക്ക് അനുഗ്രഹം ലഭിക്കാം, എന്നാൽ നമ്മുടെ ജീവിതത്തിന് ഒരു സൈഡ് എന്താണ്? ദുഃഖമായിരിക്കാം, പ്രയാസമായിരിക്കാം. എങ്ങനെ മുമ്പോട്ട് പോകണം, അനുഗ്രഹം എങ്ങനെ ഉപയോഗിക്കണം അറിയില്ല. ഹാലലുയ്യ. എന്നാലേ താൻ ഒരിക്കൽ ആ ഓടിപ്പോയ പോക്കിൽ ദൈവത്തെ കണ്ടുമുട്ടി. ദൈവം ഈ സ്ഥലത്തുണ്ട് നിശ്ചയം. ഹാലലുയ്യ. ദൈവം എന്നെ വഴി നടത്താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹാലലുയ്യ. എന്നാലേ ദൈവത്തോട് അവൻ നേർച്ച നേർന്നു. ഞാൻ പോകുന്ന വഴി സഫലമായി തീർന്നാൽ, ഹാലലുയ്യ, ഞാൻ നിനക്ക് വേണ്ടി ഇന്നത് ചെയ്യും. അവന്റെ തകർന്ന അവസ്ഥ ദൈവം മാറ്റിക്കൊടുത്തു. ദൈവസനാലെടുക്കുന്ന തീരുമാനങ്ങൾ, പ്രിയ ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഹാലലുയ്യ, ദൈവം അത് ഓരോ നിമിഷവും കുറിച്ചിടാറുണ്ട്. ഹാലലുയ്യ. നമ്മുടെ കണ്ണുനീരിനെ തന്റെ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവം. ഹാലലുയ്യ. അത് ദൈവത്തിന്റെ ദൈവസനാഥ കണക്കുണ്ട്. ഹാലലുയ്യ. നമ്മൾ പറയുന്ന ഏത് വാക്കിനും ഹാലൽ ദൈവസന്നിധിയിൽ കണക്കുണ്ട്. എന്നാൽ യാക്കോബിന്റെ അവസ്ഥ ദൈവം മാറ്റുവാൻ ഇടയായി തീർന്നു. ഹാലലു തന്റെ ഹാലൽ ആ മരണഭീതി മാറുവാൻ ഇടയായി തീർന്നു. താൻ ഹാലലു അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. താൻ ആ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി തീരുവാൻ തന്റെ ആ സംഖ്യകളെല്ലാം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ആ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഹാലലുയ. എന്നാൽ ഹാലലുയ ദൈവസന്നിധാനത്തിൽ തന്റെ തകർന്ന അവസ്ഥയെ കാണിച്ചപ്പോഴേ ഹാലലുയ ദൈവം തന്റെ മനസ്സിനെ കാണുവാൻ ഇടയായി തീർന്നു. ആ അവസ്ഥ മാറ്റി, തകർന്നിരിക്കുന്ന അവസ്ഥയെ മാറ്റി, തകർന്ന് നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം ഹാലലുയ തന്റെ പ്രാർത്ഥന കേട്ട് തനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഹാലലുയ ദൂതന്മാരെ അയച്ച് ഹാലിയ തനിക്ക് വേണ്ടി ഇറങ്ങി വന്ന ഹാലലുയ ആ വലിവനായ ദൈവത്തെ നമുക്ക് അവിടെ കാണുവാൻ ഇടയായിത്തീരും. ഹാലലുയ നമ്മൾ ഹാലലുയ മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ നിന്ദിക്കാം. ഹാലലുയ മറ്റുള്ളവർ നമ്മെ തള്ളിക്കളഞ്ഞേക്കാം. ഹാലലുയ ഞാൻ ഈ സമയത്ത് ഈ കോളേജിൽ പഠിക്കാൻ പോയ സമയത്ത് അനേകർ ഹാലലുയ എന്നെ കളിയാക്കിയിട്ടുണ്ട്. എന്നാൽ ഹാലയെ ഒരിക്കലും ഞാൻ അത് നിന്ദിയായി എണ്ണിയിട്ടില്ല. ഹാലി എന്നാൽ ദൈവം എന്നെ അയച്ചതിന് എന്തെല്ലാം ഒരു ഉദ്ദേശമുണ്ടെന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. ദൈവം എന്റെ ജീവിതത്തിൽ കൂടെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ഹാലലുയ തകർന്നിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ദൈവം നമ്മെ മാറ്റിമറിക്കുവാനിടയായി തീരുന്നു. ഹാലലുയ 34 സംഖ്യത്തിൽ ഒരു വാക്യോട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്കറിയാമെന്ന വാക്യമാണ്, എന്നാലും ഞാൻ നിങ്ങൾ എല്ലാവരും എടുക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. 34:15 പതിനെട്ടാം വാക്യം. മനസ്സ് തകർന്ന ജീവിതങ്ങളെ ഹാലലുയെ രക്ഷിക്കുന്ന വലിയവനായ ദൈവം, നുറുങ്ങിയ അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവം. ഹാലലുയ ഈ ലോകത്തിലെ വൈദ്യശാസ്ത്രത്തിന് സഹായിക്കാൻ കഴിയാത്ത അവസ്ഥകൾ. ഹാലലുയ നമ്മുടെ ജീവിതത്തിൽ ഒരു ദുഃഖം പ്രയാസം കടന്നു വരുമ്പോൾ മാത്രമേ നമ്മൾ അതിന്റെ വേദന അറിയുകയുള്ളൂ. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈ മുറിഞ്ഞാൽ നമുക്ക് വേദനിക്കുകയില്ല. എന്നാൽ സ്വന്തം കൈ മുറിയുമ്പോഴേ, ഒരു തുള്ളി രക്തത്തറയെ വീഴുമ്പോഴേ നമുക്കതിന്റെ വില അറിയുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഹാലലുയ നമുക്ക് വേണ്ടി ഹാലലുയ അവസാന തുള്ളിച്ചോര വരെ ഊറ്റിത്തന്ന ആ വലിവനായ ദൈവം നമ്മുടെ തകർന്ന അവസ്ഥകളെ നീക്കുവാൻ വേണ്ടി ഹാല് പാപജീവിതത്തിൽ കിടന്ന് നമ്മെ തന്റെ വിലയേറിയ രക്തം കൊടുത്ത് വീണ്ടെടുത്തു. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി അവലയവനായ ദൈവം ജീവിക്കുന്നു. ഹാലലുയ മനസ്സ് തകർന്ന ജീവിതങ്ങളെ രക്ഷിക്കുവാൻ അനേകർ ഹാലലുയ ഈ ലോകത്തിൽ തങ്ങളുടെ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് അറിയാതെ തകർന്നടിയുകയാണ്. അവർക്ക് വേണ്ടി കരുതുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവരെ ഈ ജീവിതത്തിൽ നയിക്കുവാൻ നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. ഹാലലുയ